2019 ഫെബ്രുവരി 17 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് വടക്ക് നിന്ന് തെക്കോട്ടൊരു യാത്ര. ദ്രോണർ എഴുതിയ വാരവിശേഷം പങ്ക്തി. മഹാത്മാ മുല്ലപ്പള്ളി ഗാന്ധി വടക്ക് നിന്ന് തെക്കോട്ടൊരു യാത്ര നടത്തുന്നതും മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര നടത്തി ഉപ്പുകുറുക്കിയതും ഒരുപോലെയാണ്. കയ്യിലൊരു ഉപ്പുചാക്ക് കരുതിയാണ് മഹാത്മാ മുല്ലപ്പള്ളി ഗാന്ധി സദാബി സഞ്ചരിക്കാറ്. ആ ചാക്കിനകത്ത് ചന്ദ്രഗിരിപ്പുഴ തൊട്ട് തെക്ക് കരമനയാറ് വരെയുള്ള കടവുകളിൽ നിന്ന് കുറുക്കിയെടുത്ത ഉപ്പാണെന്ന രഹസ്യമറിയാവുന്നത് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ ഗാന്ധിക്ക് മാത്രമാണ്. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര നടത്തിയെന്ന് രേഖപ്പെടുത്തി വെച്ചതുപോലെ ചരിത്രകാരന്മാർ മുല്ലപ്പള്ളി ഗാന്ധി ജനമഹായാത്ര നടത്തിയെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിലും അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. ജനമഹായാത്ര ഒരു കരയ്ക്കെത്താതെ അത് ചെയ്യുന്നത് ശരിയാവില്ലെന്നതുകൊണ്ടാണത്. ഫെബ്രുവരി 28 തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് ആ യാത്ര ഒരുവിധം കരയ്ക്കെടുക്കുമെന്നും അതിന്റെ പിറ്റേന്ന് ചരിത്രം പിറക്കുമെന്നുമാണ് KPCCയിലെ പാലോട് രവി തൊട്ടിങ്ങോട്ടുള്ള സാഹിത്യവല്ലഭന്മാരും ചരിത്രാന്വേഷകരും അടക്കം പറയുന്നത്. ജനമഹായാത്രയിൽ മുല്ലപ്പള്ളി ഗാന്ധിയുടെ കയ്യിലെ ഉപ്പുചാക്ക് പോലെ തന്നെ പ്രധാനമാണ് നോട്ടെണ്ണൽ യന്ത്രവുമെന്നാണ് ചരിത്രകാരന്മാരുടെ മറ്റൊരു നിരീക്ഷണം. മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുകൊടുക്കുന്ന 12,000 ഉറുപ്പിക കിറുകൃത്യമാണോ എന്നുറപ്പിക്കുന്നത് ഈ നോട്ടെണ്ണൽ യന്ത്രത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടാണ്. ഇത് KM മാണിസാറിന്റെ വകയായിരുന്നത് KPCCയിലേക്ക് കണ്ടുകെട്ടിയതാണെന്ന് കോടിയേരി സഖാവ് പറഞ്ഞു നടക്കുന്നുണ്ട്. മാണിസാറിന് പണ്ടെങ്ങോ ബാർ ഇടപാടിൽ തടഞ്ഞ ഗാന്ധി തലകൾ എണ്ണാൻ കരുതി വെച്ചതാണെന്നാണ് സഖാവിന്റെ കണ്ടെത്തൽ. സഖാവിന് സഖാവിന്റേതായ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു നടക്കുന്നതെങ്കിലും മുല്ലപ്പള്ളി ഗാന്ധി അത് കാര്യമാക്കിയിട്ടില്ല. പക്ഷെ ചില മണ്ഡലം കമ്മിറ്റികൾ ചെയ്ത ചെയ്ത് ക്രൂരമായിപ്പോയി. നോട്ടെണ്ണൽ യന്ത്രത്തിൽ തിരിച്ചും മറിച്ചും എണ്ണിയിട്ടും ഈ കമ്മിറ്റിക്കാർ പിരിച്ചുകൊടുത്ത ദുട്ട് 7,000 കടക്കുന്നില്ലത്രേ. അങ്ങനെയാണ് കയ്യോടെ കാസർകോട്ടെ ചില മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിടാൻ മുല്ലപ്പള്ളി ഗാന്ധി നിർബന്ധിതനായത്. തിരഞ്ഞെടുപ്പ് കാലത്ത് നയാ പൈസ കയ്യിലില്ലാതെ ഗാന്ധിക്കെങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുക? 10 ജൻപതിലും 2 കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് ചില്ലറയല്ല. അതുകൊണ്ട് മുല്ലപ്പള്ളി ഗാന്ധിക്ക് സ്വയം പര്യാപ്തനാവാതെ പറ്റില്ല. അങ്ങനെയാണ് മണ്ഡലം കമ്മിറ്റിക്കാരോട് കാലണവീതം പിരിച്ച് 12,000 തികച്ചു നൽകാൻ ആവശ്യപ്പെട്ടത്. ഇന്നത്തെ കാലത്ത് കാലണ തന്നെ പിരിക്കാൻ പെടുന്ന പാട് ചില്ലറയല്ലെങ്കിലും മണ്ഡലക്കാർ പരമാവധി ആഞ്ഞു പിടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ എന്തു ചെയ്യാനാണ്? മുല്ലപ്പള്ളി ഗാന്ധിക്ക് ആ വേദന മനസ്സിലാവില്ല. ഉപ്പ് കുറുക്കുന്ന ലാഘവത്തോടെ മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിടാൻ ഒരുമ്പെട്ടത് അതിനാലാണ്. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള കമ്മിറ്റികളെ കൂടി പറഞ്ഞുവിട്ടാൽ കഥ എന്താകുമെന്ന് ചോദിച്ചാൽ ഒരന്തവും കുന്തവും പിടികിട്ടിയെന്ന് വരില്ല. പക്ഷേ പൂച്ച പെറ്റുകിടക്കുന്ന ഇന്ദിരാഭവനിലെ ഖജനാവിനെ നോക്കുമ്പോൾ കണ്ണു നിറയുന്ന ഗാന്ധിക്ക് ഇതല്ലാതെ പിന്നെന്ത് വഴി? തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇനി അടുത്തെത്തുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരത്ത് ജനമഹായാത്ര എത്തുമ്പോൾ മണ്ഡലം കമ്മിറ്റികളൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന കോടിയേരി സഖാവിന്റെ പരിഹാസം കണ്ണിൽ ചോരയില്ലാത്തതാണ്. പട്ടിണി കിടക്കുന്നവനെ വിശപ്പിന്റെ വിലയെറിയൂ. മാണിസാറിന്റെ ഇരിപ്പൂ കൃഷി വിരിയുന്നത് ജോസ്മോന്റെ കേരളയാത്ര ഒരു കരയ്ക്കെടുക്കുമ്പോഴാണെന്ന് മനസ്സിലാകാത്തവരാരും ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. ആ കൃഷി വിരിഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് സൃഷ്ടിക്കാനിടയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും പുഷ്പകൃഷി തൊട്ട് കന്നുകാലി വളർത്തൽ വരെ ശീലമുള്ള PJ ജോസഫിന് ആരും പറഞ്ഞുകൊടുക്കേണ്ടതുമില്ല. ആ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുത്തു നിർത്താനാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ജോസഫ് സാർ പ്രാർത്ഥനായജ്ഞം നടത്തിയത്. എന്നാൽ ജോസഫിനെയും വെല്ലുന്ന കർഷക ശ്രീമാനായ മാണിസാറിന് ഈ പ്രാർത്ഥനായജ്ഞം കണ്ടിട്ട് മനസ്സിൽ ചിരി പൊട്ടുകയായിരുന്നു അത്രേ. ജോസ്മോന്റെ ജാഥ തിരഞ്ഞെടുപ്പ് കാലത്ത് സർവ്വസാധാരണമല്ലെന്ന് ജോസഫ് സാറിന് നല്ലപോലെ അറിയാം. വർക്കിംഗ് ചെയർമാന്റെ വർക്കുകളെ ഇല്ലാതാക്കാനുള്ള കുരുട്ടുവിദ്യയാണ് അതെന്നാണ് ജോസഫിന്റെ ബോധ്യം. കർണൻ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തതിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ ദാനമായിരുന്നല്ലോ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ദാനം. ആ സീറ്റ് മാണിസാർ കൈപ്പറ്റി കൈയോടെ ജോസ്മോന് കൈമാറിയതാണ്. കൈപ്പറ്റുന്നതും കൈമറിയുന്നതും പോലും ആരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റ് ഇനി മാണിസാർ ആർക്കാണ് പതിച്ചു നൽകുക എന്നതിലെ ആദി കലശലായ മാത്രയിലാണ് ജോസഫിൽ ചില കാലാവസ്ഥാ വ്യതിയാന ആകുലതകൾ ഉരുണ്ടുകൂടിയത്. വർക്കിംഗ് ചെയർമാനായ താനിരിക്കുമ്പോൾ വൈസ് ചെയർമാനായ ജോസ്മോൻ ചെയർമാനായാൽ അതൊരു ലക്ഷണമൊത്ത കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. തലയിരിക്കുമ്പോൾ വാലാടരുതല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പും ജോസ്മോന്റെ ജാഥയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേയുള്ളൂ എന്ന് ജോസഫ് സാർ ചിന്തിക്കുന്നതും ഇത്തരം ആകുലതകൾ ഉള്ളതിനാലാണ്.